കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നഴ്സുമാരുടെ സമരം. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം വർദ്ധിപ്പിക്കണമെന്നും മതിയായ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിന് ഇപ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും പിന്തുണ ലഭിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലും നിരവധി കൂട്ടായ്മകളാണ് കേരളത്തിലെ നഴ്സുമാർക്ക് പിന്തുണ നൽകാനും സമരത്തിന് സാമ്പത്തിക സഹായം എത്തിക്കാനുമായി രംഗത്തുള്ളത്. ഈ വിഷയമാണ് നമ്മൾ ഇനി വിശദമായി പരിശോധിക്കുന്നത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അഥവാ UNA, ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ അഥവാ INA എന്നീ സംഘടനകളാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. സമരത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് UNAയുടെ നേതാവ് ജാസ്മിൻ ഷായുമായി SBS മലയാളം സംസാരിച്ചിരുന്നു. അത് ആദ്യം നോക്കാം. നമസ്കാരം ജാസ്മിൻ ഷാ. നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണം, അർഹമായ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടൊരു സമരം ഇപ്പോൾ പലതവണയായി, പല വർഷങ്ങളായി നടക്കുന്ന ഒരു സമരമാണ്. വീണ്ടും എന്തുകൊണ്ടിപ്പോൾ സമരരംഗത്തേക്ക് എത്തുന്നു എന്നൊരു ചോദ്യം ഒരുപക്ഷെ നഴ്സിംഗ് സമൂഹത്തിന് പുറത്തുള്ള പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. എന്തുകൊണ്ടാണ് വീണ്ടും സമരരംഗത്തേക്ക് എത്തേണ്ടി വന്നത്?
യഥാർത്ഥത്തിൽ കേരളത്തിൽ 2011 UNA എന്ന് പറയുന്ന സംഘടന സ്ഥാപിതമാകുന്നു. ഈ സംഘടന സ്ഥാപിതമാകുന്നത് തന്നെ 2009 പ്രഖ്യാപിച്ച മിനിമം വേതനം നഴ്സുമാർക്ക് ലഭിക്കാതെ വന്നു എന്നുള്ള ഒരു പ്രശ്നവും വളരെ കുറഞ്ഞ കൂടിയായത് ഒരു ആദ്യത്തെ ഒരു വർഷം പോലും ഒരു രൂപ പോലും ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അവസ്ഥ, അത് കഴിഞ്ഞാൽ 500-1000 രൂപ, പരമാവധി 10 വർഷം പോലുമായ നഴ്സുമാർക്ക് 3000 രൂപ ശമ്പളം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കൂടിയായിരുന്നു 2011 കാലഘട്ടത്തിൽ നഴ്സുമാർക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ഈ 2009 മിനിമം വേതനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് കേരളത്തിലെമ്പാടും സമരങ്ങൾ നടക്കുകയും പിന്നീട് വലിയ രീതിയിൽ ആ സമരം ആഞ്ഞടിക്കുകയും ചെയ്തപ്പോൾ സർക്കാർ, അന്നത്തെ സർക്കാർ 2013 പുതിയ ശമ്പളം പരിഷ്കരിക്കുകയും 4 ശമ്പളം എന്ന് പറയുന്ന ഒരു ശമ്പളം കേരളത്തിൽ നടപ്പിലാക്കേണ്ട ഒരവസ്ഥ വന്നു. എന്നാൽ പോലും പലരുടെയും കയ്യിൽ ഇന്നും ലഭിക്കുന്നത് ദിവസ വേതന കണക്ക് നമ്മൾ നോക്കിയാൽ 300 രൂപ എന്ന് പറയുന്ന കൂലിയാണ്. ഈ 4 ശമ്പളം ലഭിക്കുന്നതിനെ ആശുപത്രി മാനേജ്മെന്റ് കാലങ്ങൾ ചെന്നപ്പോൾ അവർ പല രീതിയിലുള്ള കട്ടിങ്ങുകൾ നടപ്പിലാക്കി ഈ കിട്ടുന്ന ശമ്പളത്തിന് പല പല പേരുകൾ പറഞ്ഞുകൊണ്ട് ശമ്പളം തിരിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥ വന്നു. വീണ്ടും ഈ മേഖലയിൽ അടിമ സമാനമായിട്ടുള്ള ഒരു രീതി കടന്നു വന്നു. പലതരത്തിൽ, കാരണം വാഷിംഗ് എലമെന്റ്സ്, അതുപോലെ തന്നെ മൊബൈൽ ചാർജിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണങ്ങൾ തിരിച്ചു പിടിക്കുകയും 5000-6000 നഴ്സുമാരുടെ കയ്യിൽ കിട്ടാൻ തുടങ്ങി. മാത്രമല്ല സർക്കാർ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത ട്രെയിനിങ് സമ്പ്രദായം വളരെ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. അത് പ്രകാരം ഒരു നഴ്സ് ജോലിക്ക് കയറുമ്പോൾ ട്രെയിനിങ് പീരീഡ് എടുക്കുമ്പോൾ ഒരു BSc നഴ്സിന് 6500 രൂപയും ഒരു GNN നഴ്സിന് 6000 രൂപയും ശമ്പളം കൊടുക്കുകയും ആ ശമ്പളത്തിൽ നിന്ന് പോലും ആശുപത്രി മാനേജ്മെന്റ് വീണ്ടും താമസം, ഭക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനുള്ള തിരിച്ചറിവോടുകൂടി 2016 പുതിയ ശമ്പളം പ്രഖ്യാപിച്ചുവെന്ന് കഴിഞ്ഞ സർക്കാർ തന്നൊരു വാക്ക് ഞങ്ങൾ വീണ്ടും പ്രക്ഷോഭ രംഗത്തിറങ്ങി. ആ സമയത്താണ് തെരഞ്ഞെടുപ്പ് വരികയും സർക്കാർ മാറുകയും ചെയ്തു. പുതിയ സർക്കാർ ഞങ്ങളോട് കുറച്ച് സമയം ചോദിച്ചു, ആ സമയവും ഞങ്ങൾ നൽകി. പക്ഷെ 1.5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നഴ്സുമാരുടെ അവസ്ഥ പഴയതിലും ഭീകരമായി എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ കടന്നത്.
ഓക്കെ, ഇപ്പൊ ഈ ചർച്ചകൾ, പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു, സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ വന്നിരിക്കുന്നു, സമരം കുറച്ച് ദിവസമായിരിക്കുന്നു. വാർത്തകൾ കാണുമ്പോൾ തോന്നുന്നു സർക്കാർ അനുകൂലമായ നിലപാടെടുക്കുന്നു, പക്ഷേ മാനേജ്മെന്റുകൾ ഇപ്പോഴും മുഖം തിരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് വാർത്തകൾ കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്നത്. അങ്ങനെ തന്നെയാണോ സാഹചര്യം?
തീർച്ചയായിട്ടും, കാരണം കേരളത്തിലെ നഴ്സുമാർക്ക്, സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കുന്നത് സ്വകാര്യ ആശുപത്രി മാനേജറാണ്. അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കേണ്ടതും തീരുമാനം സമവായത്തിലെത്തിക്കേണ്ടതും മാനേജ്മെന്റുടെ കടമകൾ തന്നെയായിരുന്നു. പക്ഷേ പുറത്തേക്ക് സർക്കാർ പ്രഖ്യാപിച്ചാൽ എന്തും നൽകാം എന്നുള്ള ഒരു വാക്ക് നൽകുകയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പുറം ലോകത്തോട് പറയുകയും എന്നാൽ ചർച്ചകളിൽ വന്നാൽ വളരെ നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇത്രയും കാലമായിട്ട് മാനേജ്മെന്റിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് മതമേലാധ്യക്ഷന്മാർ നയിക്കുന്ന ആശുപത്രികൾ, അത് ക്രിസ്ത്യാനികളുടേതാവട്ടെ, മുസ്ലിമിന്റേതാകട്ടെ, ഹിന്ദുവിന്റേതാകട്ടെ, ഇവരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ആശുപത്രി, മതമേലാധ്യക്ഷന്മാർ നടത്തുന്ന ആശുപത്രികളാണ് ചൂഷണം അതിന്റെ പരകോടിയിൽ എത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ കളക്റ്റീവായിട്ടുള്ള ബാർഗെയിനിങ് ആണ് യഥാർത്ഥത്തിൽ സർക്കാരിനെ പോലും പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത്. അപ്പോ ഇവരുടെ വളരെ ശാഠ്യം പിടിച്ച നിലപാട് ഞങ്ങൾ ബേസിക്കിന്റെ വെറും 25% അല്ലെങ്കിൽ 30% എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന പ്രചാരണം, ശരിക്കും പറഞ്ഞാൽ ബേസിക്കിന്റെ 25-30% എന്ന് പറയുമ്പോൾ ചില ആളുകളെ തെറ്റിദ്ധരിക്കുക, ഇത് വലിയ തുകയാണ്, അല്ലെങ്കിൽ 50% എന്ന് പറയുന്നത് വലിയ തുകയാണ്. പക്ഷെ ഈ പറയുന്ന 80% എന്ന് പറയുമ്പോൾ 2000-3000 രൂപയെ വർധന വരുന്നുള്ളൂ. ഈ രൂപ കൊണ്ട് പോലും ഇന്ന് കേരളത്തിലെ നേഴ്സിംഗ് സമൂഹത്തിന് ജീവിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ പറയുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ശമ്പള സ്കെയിൽ നടക്കണം. ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട പരമോന്നതമായ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നഴ്സുമാർക്ക് ഏറ്റവും കുറഞ്ഞ കൂടി 20,000 രൂപയിലേക്ക് നൽകണമെന്നാണ്. ആ രൂപ 20,000 രൂപ അടിസ്ഥാന വേതനമായി നിശ്ചയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രയർ. ആ അതിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാകില്ല എന്നുള്ള കാര്യം ഞങ്ങൾ സർക്കാരിനെയും മുതലാളിമാരെയും അറിയിച്ചിട്ടുണ്ട്. അതിൽ ഊന്നിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു അനുകൂല സമീപനം മാനേജ്മെന്റിൽ എടുത്തിട്ടില്ലെങ്കിൽ സർക്കാർ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്.
ഇപ്പോ കത്തോലിക്ക സഭയൊക്കെ ശമ്പളം കൂട്ടാമെന്നൊരു ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾ സ്വീകരിക്കുന്നു അത്?
അല്ല, അത്തരമൊരു തീരുമാനത്തെ, ആര് ശമ്പളം കൂട്ടണം എന്ന് പറഞ്ഞാലും ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം എത്ര രൂപയാണ് ഇവർ കൂട്ടുന്നത് എന്ന് പറയുന്നില്ല. കാരണം ഇതേ പറയുന്ന കത്തോലിക്ക സഭയുടെ കീഴിൽ വരുന്ന ആശുപത്രികൾ 275 ആശുപത്രികളുണ്ട്. അതിൽ 200 ആശുപത്രി അല്ലെങ്കിൽ 150 ആശുപത്രികൾ UNO കീഴിലാണ്. ഈ ആശുപത്രികളിൽ എത്ര രൂപയുടെ വർധനവാണ് ഇവർ നൽകുന്നതെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മിനിമം വേജസ് കമ്മിറ്റിയിൽ ഈ കത്തോലിക്ക സഭയുടെ ചായ്, അതായത് കത്തോലിക് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയിലെ 2 പ്രതിനിധികളുണ്ട്. നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ വളരെ നയം വ്യക്തമാക്കൂ, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ശമ്പളം കൊടുക്കണം, അല്ലെങ്കിൽ അത് കൊടുക്കുമെന്ന് ഞങ്ങൾ പിന്നെയും വിവരിച്ചിട്ട് ഒരു 11 കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ കമ്മിറ്റികൾ ഈ കാലങ്ങളിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇവിടെ ബലരാമൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി റിപ്പോർട്ടുണ്ട്, വീരകുമാർ കമ്മിറ്റിയുടെ പേരിൽ ഒരു റിപ്പോർട്ടുണ്ട്, സുപ്രീം കോടതിയുടെ നിർദ്ദേശമുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഇതിലേതെങ്കിലും ഒരു റിപ്പോർട്ട് നടപ്പിലാക്കുന്നതല്ലേ ഹീറോയിസം, ഇത് നടപ്പിലാക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ നേഴ്സിംഗ് സമൂഹം ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്ന തീരുമാനം. അപ്പൊ അത് പ്രഖ്യാപിക്കുന്നതിന് പകരം ഞങ്ങൾ ശമ്പളം കൂട്ടിക്കൊടുക്കും എന്ന് പറയുമ്പോൾ അതിൽ എന്തൊരു ചതി ഒളിഞ്ഞിരിക്കില്ലേ എന്ന് ഞങ്ങളുടെ പലരും സംശയം പ്രകടിപ്പിക്കുന്നു. അതുതന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ഈ കത്തോലിക്ക സഭയുടെ കീഴിൽ ആശുപത്രി മാനേജ്മെന്റ് ഞങ്ങളെ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ ആ ആശങ്ക അവരെ അറിയിച്ചിട്ടുണ്ട്. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കാം എന്നുള്ള ഒരു നിലപാടെടുക്കാൻ അത് പൊതുസമൂഹം UNA ഞങ്ങൾ വളരെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിന് പകരം ഇനിയും സ്റ്റഡി നടത്തി, അത് ആഗസ്റ്റ് മാസത്തിലാണ് ഈ ശമ്പളം തരാന്ന് പറയുന്നത്. കേരളത്തിൽ ഇത്രത്തോളം പ്രക്ഷോഭം കുടുംബിരികൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ 22 നഴ്സുമാർ വലിയ പ്രക്ഷോഭ രംഗത്തിരിക്കുമ്പോൾ ഇനിയും ഒരു മാസം കഴിഞ്ഞിട്ട് ശമ്പളം കൂട്ടി നൽകുമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നിലപാടാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള അടിയന്തരമായിട്ടുള്ള ഒരു ശമ്പള വർധനമാണ് പ്രഖ്യാപിക്കേണ്ടത്. ആ പ്രഖ്യാപനം ഉടനടി സർക്കാർ നടത്തണമെന്നുള്ളതാണ്. ആ സർക്കാർ നടത്താൻ വേണ്ടിയുള്ള നിലപാട് നാളെ നടക്കുന്ന യോഗത്തിൽ ഈ ചായ് സംഘടനയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അവരുടെ നിലപാട് എന്താണ് അവർ ആ കമ്മിറ്റിയിൽ പറയുന്നത് എന്നുള്ള നിലപാട് നാളെ പൊതുസമൂഹത്തിനോട് ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തുറന്നു പറയും.
ജാസ്മിൻ, എന്തായാലും ഈ പ്രവാസി സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേർ പലതരത്തിലുള്ള പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ പിന്തുണ, സാമ്പത്തികമായ പിന്തുണയും അല്ലാതെ കിട്ടുന്ന പിന്തുണയും?
തീർച്ചയായിട്ടും വളരെ വലിയ പിന്തുണ. കാരണം എനിക്ക് തോന്നുന്നു 2011 UNA തുടങ്ങിയ ശേഷം ഇത്രത്തോളം ഒരു സപ്പോർട്ട് പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയ ചരിത്രം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം വ്യാപകമായ രീതിയിലൊരു പിന്തുണ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോ എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പക്ഷെ ഇപ്പൊ ലഭിക്കുന്ന പിന്തുണ ലോകത്തിന്റെ എല്ലാ കൂടുതലും, പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള പിന്തുണ ഞങ്ങൾക്ക് വലിയ സന്തോഷം തരുന്നു. മാത്രമല്ല വളരെ തുറന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങളെ കൂടുതൽ കൂടുതൽ സഹായിക്കുന്നുണ്ട് ഈ പിന്തുണ. കാരണം പലരും സാമ്പത്തികമായിട്ട് പോലും ഞങ്ങളെ സഹായിക്കുന്നു. ആ സഹായം ഞങ്ങൾക്ക് വലിയ ഒരു പിന്തുണയാണ് നൽകുന്നത്.
നന്ദി ജാസ്മിൻ ഷാ, ഇത്രയും നേരം SBS മലയാളത്തോട് സംസാരിച്ചതിന്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതാവ് ജാസ്മിൻ ഷായുമായാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഓസ്ട്രേലിയയുടെ പല നഗരങ്ങളിലും നിരവധി കൂട്ടായ്മകൾ കേരളത്തിലെ നഴ്സുമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. പലരും ഫണ്ട് സ്വരൂപിച്ച് അയച്ചു കൊടുക്കുകയും അതോടൊപ്പം മാനസികമായ ഐക്യദാർഢ്യം അറിയിക്കുകയുമാണ്. ഇത്തരത്തിൽ മുന്നോട്ടെത്തുന്ന എല്ലാവരുമായും സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും അതിന്റെ ഒരു ചിത്രം കിട്ടുന്നതിന് വേണ്ടി പരിപാടികൾ സംഘടിപ്പിച്ച രണ്ട് കൂട്ടായ്മകളുമായി സംസാരിക്കുകയുണ്ടായി. വ്യത്യസ്തമായ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനമായിരുന്നു ടൌൺസ്വില്ലിലെ മലയാളികൾ നടത്തിയത്. പള്ളിപ്പെരുന്നാളിൽ മലയാളികൾ നടത്തിവരാറുള്ള ചെണ്ടമേളം ഇത്തവണ നഴ്സുമാർക്കുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമാക്കുകയായിരുന്നു ഇവർ. സപ്പോർട്ടേഴ്സ് ഓഫ് കേരള നഴ്സസ് എന്നെഴുതിയ വസ്ത്രവുമണിഞ്ഞ് ചെണ്ടകൊട്ടിയായിരുന്നു ഈ പരിപാടിയെന്ന് അതിൽ പങ്കെടുത്ത ജിജി ജോസഫ് ചൂണ്ടിക്കാട്ടി.
സാധാരണ ഞങ്ങൾ ഇവിടെ ചെണ്ടമേളം ചെയ്യുന്നത് ഞങ്ങളുടെ പള്ളിയിൽ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചെണ്ടകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പള്ളിയുടെ പള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ പള്ളി പെരുന്നാളിന്റെ അന്ന് ഞങ്ങളൊക്കെ തന്നെയാണ് സാധാരണ എല്ലാ വർഷവും ചെണ്ടമേളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഞങ്ങൾ മാറ്റി ചെയ്ത വരുത്തി വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും പള്ളി അവരെ ഇൻഫോം ചെയ്യുകയും അവരുടെ പെർമിഷനോട് കൂടെ തന്നെ ഞങ്ങൾ കേരള നേഴ്സസിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങളപ്പോൾ ആ ചെണ്ടമേളത്തിൽ പ്രദർശനത്തിൽ ഞങ്ങൾ പങ്കെടുത്തപ്പോൾ അതിന് ഒപ്പം തന്നെ ഞങ്ങൾ ഇത്തരം ടീഷർട്ടുകൾ എല്ലാവരും അണിയാൻ തീരുമാനിച്ചു. ഈ ടീഷർട്ടുകൾ അണിയുകയും അതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് പ്ലേക്കാർഡുകളോട് കൂടെ ഫോട്ടോകളും കൂടി എടുത്തു. അങ്ങനെ ത്രൂ ഔട്ട് ബിഷപ്പ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു പള്ളിയെടുത്തുകൊണ്ട് പള്ളിയുടെ പെരുന്നാൾ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ മലയാളികളും ഒരുമിച്ച് വരുന്ന ഒരു അവസരമാണ് ഇത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാകുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ആ ചെണ്ടമേള ഞങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ മുതൽ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു, ഇത്തരത്തെ ഈ വർഷത്തെ ചെണ്ടമേള ഞങ്ങൾ കേരള നേഴ്സസിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന തീരുമാനം എടുത്തുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയ ഓൺലൈൻ പെറ്റീഷൻസിൽ ഞങ്ങൾ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് അതിനുള്ള നടപടികൾ ആരംഭിച്ചു. കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കൂടുതൽ പേരെ ഇതിനെക്കുറിച്ച് അവയർനെസ് പരത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ചെയ്ത മറ്റൊരു കാര്യം. പിന്നീട് ഞങ്ങൾ യു എൻ എയിൽ കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ചെയ്തതിന് ശേഷം ചില കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടു. സമരത്തിന് ആവശ്യമായിട്ട് വന്നിരിക്കുന്ന സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതിനുശേഷം കൗൺസിലുള്ള ഇതിനോട് സഹകരിക്കുന്ന എല്ലാവിധ മലയാളികളിൽ നിന്നും, പ്രത്യേകിച്ച് മിക്കവാറും പേരെല്ലാം തന്നെ നേഴ്സസും അല്ലെങ്കിൽ നേഴ്സസിന്റെ കുടുംബാംഗങ്ങളുമാണ്, അപ്പൊ അവരിൽ നിന്നും ഞങ്ങൾ വെറുതെ 3 ദിവസത്തിനകം തന്നെ ഏകദേശം 1300 ഓസ്ട്രേലിയൻ ഡോളർ സമാഹരിച്ച് യു എൻ എയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു.
കേരളത്തിൽ നഴ്സുമാർക്ക് ശമ്പള വർധനവ് നൽകുന്നില്ല എന്ന ആരോപണം നേരിടുന്ന നിരവധി ആശുപത്രികൾ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള ആശുപത്രികളാണ്. ഓസ്ട്രേലിയയിൽ നഴ്സുമാർക്ക് ലഭിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങളെയും ബഹുമാനത്തെയും കുറിച്ചെല്ലാം കത്തോലിക്ക ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരുമായി ചർച്ച നടത്തുകയും ചെയ്തു എന്ന് ജിജി പറയുന്നു.
തീർച്ചയായിട്ടും ഞങ്ങൾ ബിഷപ്പുമായിട്ട് സംസാരിച്ചിരുന്നു ഇത്തരം കാര്യത്തെക്കുറിച്ച്. ഇവിടെയുള്ള നഴ്സുമാരുടെ വികാരം എന്താണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളുടെ പൊതുവായൊരു വികാരം എന്താണ് എന്നുള്ളത് ബിഷപ്പുമായിട്ട് ഞങ്ങൾ കൺവേ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സമരം എന്നത് നമ്മൾ ഒന്നിനും എതിരായിട്ട് നടത്തുന്ന ഒരു സമരമല്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെ കാണേണ്ടത് ഇത് നഴ്സുമാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന ഒരു സമരമാണ്. കാരണം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ നഴ്സുമാരും നാട്ടിലുള്ള നഴ്സുമാരുടെ കഷ്ടപ്പാടുകളും അവരനുഭവിക്കുന്ന ചൂഷണങ്ങളും ഇതിനെ കണ്ട് ഇതിലൂടെ കടന്നു വന്ന് ഇവിടെ എത്തിപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന ഒന്നാണ്. ആ ഒരു സദുദ്ദേശപരമായ തീരുമാനമാണ് ഇതിന് പിന്നിലുള്ളത്.
സമാനമായ മറ്റൊരു ഒത്തുചേരൽ നടന്നത് മെൽബണിലാണ്. മെൽബണിലെ ഇടതുപക്ഷ മതേതര കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും ഫോണിലൂടെ അഭിസംബോധന ചെയ്തു. നഴ്സുമാരോടുള്ള സമീപനത്തിലെ വ്യത്യാസത്തെക്കുറിച്ച് മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനും കേരളത്തിലെ നഴ്സുമാരെ ശാക്തീകരിക്കാനുമാണ് ഇത്തരം പരിപാടിയെന്ന് അതിൽ പങ്കെടുത്ത അജിത കുമാരി ചിറയിൽ പറഞ്ഞു.
നമ്മളുടെ നാട്ടില് 8 മണിക്കൂർ എന്ന് പറഞ്ഞാലും 8 മണിക്കൂർ അല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. ചിലപ്പോൾ അത് 12 മണിക്കൂറോ 16 മണിക്കൂറോ അങ്ങനെ നീണ്ടുപോകുന്ന ഒരു നിഷ്ഠയില്ല ജോലിക്ക്. ഇവിടെ അങ്ങനെയല്ല. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ കഴിഞ്ഞാൽ 5 മിനിറ്റ് നമ്മൾ സ്റ്റേ ചെയ്ത് തിരിച്ച് നമ്മൾ അവിടെ നിൽക്കേണ്ടി വരികയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് അതിന് പേ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ സമയം പിന്നീട് എടുക്കാം. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പേയ്മെന്റ് വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ നഴ്സിംഗ് വളരെ നല്ല ഒരു ലെവലിലാണ് കാണുന്നത്. നല്ല റേറ്റ് ഓഫ് പേ ഉണ്ട്, റെസ്പെക്ട് ഉണ്ട് ജോലിക്ക്. അതാണ് ഏറ്റവും പ്രധാനം. നാട്ടിലെ നഴ്സുമാരോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അവരെല്ലാം വളരെ സഹനം കാണിക്കണമെന്നും അവർ എപ്പോഴും സന്തോഷമായിട്ട് നടക്കണമെന്നും അവരെല്ലാവരോടും കരുണയും സഹാനുഭൂതിയോടുകൂടി പെരുമാറണമെന്നും ഒക്കെ ജനത്തിന് ആവശ്യമുണ്ട്. പക്ഷെ അതിന്റെ അവരുടെ പേയ്മെന്റ് വരുമ്പോ എല്ലാവരും പൊതുവെ കണ്ണടയ്ക്കുന്ന ഒരു സംഭവമായിട്ടാണ് പൊതുവെ കാണുന്നത്. അല്ലാതെ കാരണം നഴ്സുമാരോടാണല്ലോ കൂടുതൽ പ്രതികരണം ജനം കാണിക്കുന്നത്. കാരണം അവരാണ് കൂടുതൽ കോണ്ടാക്ട് വരുന്നത് പേഷ്യൻസുമായിട്ട്. പക്ഷെ അവരെപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് അവർ സന്തോഷമായിരിക്കണമല്ലോ. എപ്പോഴും നമുക്ക് അങ്ങനെ ആ ഒരു വർഗത്തിന് അടിച്ചമർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു നാൾ അത് പൊട്ടിത്തെറിക്കത്തില്ലേ? അതാണിപ്പോ സംഭവിച്ചിരിക്കുന്നത്. അവര് ഭൂമിയോളം ക്ഷമിച്ചു, ഇനി അത് സാധിക്കില്ല. കാരണം അതിന്റെ ആ ഒരു ത്രഷോൾഡ് കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു ജനതയെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. ലോകത്തടന്ന എല്ലാ സമരങ്ങളിലും അങ്ങനല്ലേ? പലയിടത്തുനിന്ന് ചെറുതായി ചെറുതായി പൊട്ടിപ്പുറപ്പെട്ട് വന്ന് അത് സമരം ചെയ്യുന്നവർക്ക് കൂടുതൽ വീര്യം പകരും. ഇപ്പൊ നമ്മളിവിടെ നിന്ന് തിരിച്ചു പറയണം, ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലേ, ഇവർക്ക് ഇവിടെ എന്തിനാ കിട്ടണമുണ്ട്, ഇവർക്ക് അങ്ങ് നിന്നാ പോരെ എന്ന് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീര്യം കെട്ടുപോകും. നമ്മളെപ്പോലെ പഠിച്ചിറങ്ങി പോയവരല്ലേ ഇവർ, ഇവർക്ക് ഒന്നും തോന്നുന്നില്ലല്ലോ എന്ന് ഓർക്കും. അങ്ങനെയല്ല, നമ്മൾ ആ ഒരു തീപ്പൊരി അങ്ങോട്ട് ഇട്ടുകൊടുക്കുമ്പോ അതൊരു പക്ഷെ അത് കത്താനായിട്ട് അത് സഹായിക്കും. അതാണ് പല ഭാഗത്തു നിന്നും അതുണ്ടാകേണ്ടതും കൂടുതൽ ആളുകൾ പ്രതികരിക്കേണ്ട ആവശ്യം വരുന്നത് അവിടെയാണ്. അവർക്ക് മനോബലം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അല്ലാതെ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് സഹായിക്കാം.
മറ്റു നഗരങ്ങളിലുമുള്ള നിരവധി പേർ ഒത്തുചേരലുകളും കൂട്ടായ്മകളും സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണവുമായി നഴ്സുമാർക്കുള്ള പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ നഴ്സുമാരുടെ പ്രശ്നങ്ങളിൽ ഓസ്ട്രേലിയയിലുള്ള മലയാളി നഴ്സുമാരും ആദ്യമായി സജീവ ഇടപെടൽ നടത്തുന്നു എന്നതാണ് ഇത്തവണ നമുക്ക് കാണാൻ കഴിയുന്നത്.